തെസ്സലോനിക്കർ എഴുതിയ ഒന്നാം ലേഖനമാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാനായി വരുന്നതിനെ കുറിച്ചായിരുന്നുവല്ലോ അതിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. ഇനിയും തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനമാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. AD 52-ലോ 53-ലോ ആദ്യത്തെ ലേഖനം എഴുതിയതിന്റെ തൊട്ടു പിന്നാലെ രണ്ടാമത്തെ ലേഖനം എഴുതി. പൗലോസ് തെസ്സലോനിക്കർക്കുള്ള രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോഴും തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ശിശുക്കളായിരുന്നു. പൗലോസ് അവർക്ക് എഴുതിയ ഒന്നാമത്തെ എഴുത്ത് അവരിൽ കൂടുതൽ സംശയമുണ്ടാക്കി. തന്റെ രണ്ടാമത്തെ ലേഖനത്തിലൂടെ പൗലോസ് ആ സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. തെസ്സലോനിക്ക സഭയിൽ പൗലോസിൽ നിന്നും വന്നത് എന്ന് തോന്നിക്കുമാറുള്ള ഒരു ലേഖനമോ റിപ്പോർട്ടോ പരസ്യം ചെയ്യുകയുണ്ടായത് അവിടുത്തെ വിശ്വാസികളെ അസ്വസ്ഥരാക്കുവാൻ മതിയായതായിരുന്നു. ഈ തെറ്റായ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്തായിരുന്നെന്നാൽ ക്രിസ്തു അതിനോടകം വന്ന് തന്റെ സഭയെ തന്നോടൊപ്പം ചേർത്തു പോയി എന്നും അന്നുണ്ടായിരുന്ന ലോകം യഹോവയുടെ ദിവസത്തിന്റെ ന്യായവിധിയിലാണ് ജീവിക്കുന്നതെന്നും ആയിരുന്നു. ആദ്യത്തെ ലേഖനത്തിൽ നാം കണ്ടതുപോലെ ഈ വിശ്വാസികൾ പീഡനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തങ്ങൾ മഹോപദ്രവകാലത്ത് പ്രവേശിച്ചു എന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കൂടുതൽ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ സകല വിശ്വാസികളും, അതെ, മരിച്ച മൺമറഞ്ഞ ഓരോരുത്തരും ഉൾപ്പെടെ എല്ലാവരും ഉൾപ്രാപണത്തിൽ എടുക്കപ്പെട്ടില്ല എന്ന ഒരു റിപ്പോർട്ട്. പൗലോസ് അവരുടെ ഭീതിക്ക് മറുപടി നൽകുവാൻ ശ്രമിക്കുകയാണ് ഈ രണ്ടാമത്തെ ലേഖനം എഴുതുന്നതിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ഒരുമിച്ച് ചേരൽ തീർച്ചയായും നടക്കുവാനിരിക്കുന്നതേയുള്ളൂ എന്നും കർത്താവിന്റെ നാൾ വരുന്നതിന് മുൻപ് ഏതാനും കാര്യങ്ങൾ അത്യാവശ്യമായും സംഭവിക്കേണ്ടതുണ്ട് എന്നും പൗലോസ് വ്യക്തമാക്കുന്നു. വിശ്വാസത്യാഗവും അധർമ്മമൂർത്തിയുടെ വെളിപ്പെടലും ആദ്യം സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് തങ്ങൾ മഹോപദ്രവകാലത്തിൽ അല്ല എന്ന് അവർക്ക് യുക്തിപരമായി തന്നെ വിശ്വസിക്കാവുന്നതാണ്. പൗലോസ് പറയുന്നത് ഇന്ന് കാണുന്ന ഈ സഭ എന്ന സംഘടന തികച്ചും വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്നു എന്നത്രേ. ഇപ്പോൾ തന്നെ അത് വ്യക്തമാണല്ലോ. സംഘടിത സഭ വലിയ വിശ്വാസത്യാഗത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18:8 കർത്താവ് ചോദിച്ചത് എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നത്രേ. ഈ ചോദ്യത്തിന്റെ വിധം കണ്ടിട്ട് നിഷേധാത്മകമായ ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഇല്ല എന്ന് തന്നെയുള്ള മറുപടി. അവിടുന്ന് വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുകയില്ല എന്ന മറുപടി. സംഘടിത സഭ തീർത്തും വിശ്വാസത്യാഗത്തിലായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഇത് ഉറപ്പാക്കിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4 സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരു പുറന്തോട് മാത്രമായ സംഘടന മാത്രം, അതെ, ഭക്തിയുടെ വേഷമുണ്ടെങ്കിലും അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു കോലം. അതേ സംഘടനയാണ് വെളിപ്പാട് ദിവസം 17 പറഞ്ഞിരിക്കുന്ന വേശ്യ തിരുവചനത്തിൽ നാം കാണുന്നത് പോലെ തന്നെ ഭയാനകമായ ഒരു ചിത്രമാണിത്. ഈ സമയമായപ്പോഴേക്കും തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ചിന്തിച്ചത് തങ്ങൾ മഹോപദ്രവ കാലത്തിൽ പ്രവേശിച്ചു എന്നത്രേ. അന്നുമുതൽ പീഡനങ്ങളിലൂടെ കടന്നുപോയവർ ചിന്തിച്ചത് തങ്ങൾ മഹാപീഡന കാലത്തിലാണ് ജീവിക്കുന്നത് എന്നത്രേ. ഇതുപോലെ പല കാലയളവിലും വിശ്വാസികൾ ചിന്തിച്ചിട്ടുണ്ട്. 2 സമയത്ത് ബ്രിട്ടനിലെ യാഥാസ്ഥിതികരായ പല ഭരണകർത്താക്കളും കരുതിയത് തങ്ങൾ മഹാപീഡന കാലത്തിൽ പ്രവേശിച്ചു എന്നത്രേ. സഭ ആ കാലയളവിലൂടെ കടന്നു പോകുവാൻ ആരംഭിച്ചു എന്നത്രേ. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, മഹാപീഡന കാലം ഇതുപോലെയാകുന്നു എങ്കിൽ അതിലൂടെ കടന്നു പോകുവാൻ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. എന്നാൽ അത് ഭയങ്കരമായിരിക്കും, ഭയാനകമായിരിക്കും, ആർക്കും സഹിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒന്നായിരിക്കില്ല. അത് മഹാപീഡനം തന്നെയായിരിക്കും. 2 അതുപോലെ ഏതൊരു കാലത്തോ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ ഭയാനകമായിരിക്കും മഹോപദ്രവമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഈ കാലയളവിനെ ക്രിസ്തു വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ അവ്യക്തത കാണുന്നതിനെയെല്ലാം ഈ പറഞ്ഞ കാലയളവായി ചിത്രീകരിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. മത്തായിയുടെ സുവിശേഷം 24:21 കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നും ഇനിമേൽ അങ്ങനെ ഉണ്ടാകുകയില്ല എന്നും കർത്താവ് വ്യക്തമാക്കുന്നു. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വരുന്ന ഉൽപ്രാപണത്തെ ഊന്നിപ്പറയുമ്പോൾ തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ കർത്താവ് ഭൂമിയിലേക്ക് വരുന്ന 2-ാമത്തെ വരവിനെയാണ് ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. അവന്റെ 2-ാമത്തെ വരവ് ന്യായവിധിക്കായും ഈ ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ്. ഇതിനെ വെളിപ്പാട് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഉൽപ്രാവണത്തിൽ അവൻ ഭൂമിയിലേക്ക് വരുന്നതിനെയല്ല ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്, കാരണം അവൻ ഭൂമിയിലേക്ക് വരുന്നതല്ല അത്. നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന കാര്യം അവൻ വ്യക്തമാക്കുന്നു. അതെ, ക്രിസ്തുവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നിരുന്നാലും ക്രിസ്തുവിന്റെ വെളിപ്പാട് അവൻ തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോഴാണ്. ഈ 2 സംഭവങ്ങളുടെ ഇടയിലുള്ള സമയമാണ് മഹോപദ്രവകാലം, മഹാപീഡനകാലം. 1 തെസലോനിക്കരിൽ നാം കണ്ടതുപോലെ ഉൾപ്രാവണം എന്നത് പഴയ നിയമത്തിലെ ഒരു വിഷയമല്ല. ആ പഠിപ്പീര് പഴയ നിയമത്തിൽ എങ്ങും കാണുന്നില്ല. പഴയ നിയമ വിശുദ്ധന്മാരുടെ പ്രത്യാശ ഈ ഭൗമികമായ പ്രത്യാശയായിരുന്നു. തങ്ങളുടെ മശിഹ ഈ ഭൂമിയിലേക്ക് വന്ന് ഒരു രാജ്യം സ്ഥാപിക്കുന്നതായിരുന്നു പഴയ നിയമ വിശുദ്ധന്മാർ നോക്കിപ്പാർത്തിരുന്നത്. അത് ഭൂമിയിലുള്ള സ്വർഗമായി അവർ കരുതിയിരുന്നു. സ്വർഗരാജ്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയിൽ സ്വർഗത്തിന്റെ ഭരണം എന്നത്രേ. അതിൽ ലളിതമായി അത് പറയുവാൻ എനിക്കറിയില്ല. ഇന്ന് അനേകരും ഇതിനെ ആകെ കുഴച്ചു മറിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ യേശു സംസാരിച്ച സ്വർഗരാജ്യം സ്വർഗത്തിന്റെ ഭരണം ഭൂമിയിൽ എന്ന അർത്ഥത്തിലാണ്. കാരണം ഈ ഭൂമി അവൻ ഇവിടെ വന്ന് ഭരണം നടത്തുമ്പോൾ ഒരു സ്വർഗമാകുവാൻ പോകുകയാണ്. തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വെറും 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. 1-ാമത്തെ അധ്യായത്തിൽ വിശ്വാസികൾക്ക് ഇപ്പോൾ ഉള്ള പീഡനവും ഇതിനപ്പുറം അവിശ്വാസികൾക്കുണ്ടാകുവാൻ പോകുന്ന ന്യായവിധിയുമാണ് വിഷയം. 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ വരവുമായുള്ള ബന്ധത്തിൽ ലോകത്തിന്റെ പരിപാടിയാണ് വിഷയം. 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ വരവിന്റെ പ്രാവർത്തികമായ വശമാണ് നാം കാണുന്നത്. നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങളൊന്ന് പഠിക്കാം. ആദ്യ വാക്യം നോക്കിക്കാട്ട്. പൗലോസും സിൽവനാസും തിമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. ഇവിടെയും പൗലോസിന്റെ അഭിവാദനം സാധാരണ പോലെ സൗഹാർദ്ദപരമായ ഒന്നത്രേ. ആത്മീകമായും ദൈവശാസ്ത്രപരമായും വളരെ യോജിച്ച ഒരു വന്ദനം. ശീലാസിന്റെയും തിമത്തിയോസിന്റെയും അഭിവാദനം കൂടി പൗലോസ് ഇവിടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇവർ മൂവരും സുവിശേഷത്തിനു വേണ്ടി വളരെയേറെ കഷ്ടം സഹിച്ചവരാണ്. പൗലോസും ശീലാസും ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ഒന്നിച്ചായിരുന്നു. പൗലോസും ശീലാസും തിമത്തിയോസും ഒന്നിച്ചായിരുന്നു തെസലോനിക്കയിലേക്ക് പോയത്. എന്നാൽ പിന്നീട് പൗലോസിന് അവിടെ നിന്നും തനിയെ പോരേണ്ടതായി വന്നു. സഹോദരന്മാരെ തെസലോനിക്കയിൽ വിട്ടിട്ട് പൗലോസ് തനിയെ ഓടിപ്പോരുന്നു. അവർക്ക് വേണ്ടി പൗലോസ് അഥേനയിൽ കാത്തിരുന്നു. അവർ വരുവാൻ താമസിച്ചപ്പോൾ അവൻ കൊരിന്തിലേക്ക് പോയി. അവിടെയാണ് അവർ ഒടുവിൽ കണ്ടുമുട്ടിയത്. ആ സമയത്താണ് പൗലോസ് തെസലോനിക്കർക്കുള്ള ആദ്യത്തെ ലേഖനം എഴുതിയത്. അവൻ അവിടെ നിന്നും പോയതിനു ശേഷം അവർക്കുണ്ടായ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഇവിടുത്തെ വിഷയം. പൗലോസ് തന്റെ 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ തന്നോട് കൂടെയുള്ള തന്റെ സഹോദരങ്ങളായ 2 സഹപ്രവർത്തകരെ പൗലോസ് പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ പൗലോസ് അവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ വ്യക്തികൾ അറിയപ്പെടാത്തവരായി ശേഷിച്ചേനെ. ഇത് പൗലോസിന്റെ സ്വഭാവത്തിലെ ചില സവിശേഷതകൾ കാണിക്കുന്നതാണ്. അഹങ്കാരിയായിരുന്ന ഒരു പരീശൻ ഇതാ സൗമ്യനായ താഴ്മ നിറഞ്ഞവനായ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദാസനെന്നും അപ്പോസ്തോലനെന്നും അവൻ സ്വയം പരിചയപ്പെടുത്തുന്നു. അതെ, യഥാർത്ഥ താഴ്മയും വിനയവും ഒരുവൻ ക്രിസ്തുവിൽ ആകുമ്പോൾ ആകുന്നു വാസ്തവത്തിൽ പ്രകടമാകുന്നത്. യേശുവിന്റെ ഒരു ശിഷ്യന്റെ ഒരു പ്രത്യേകതയും കൂടിയാകുന്നു അത്. തെസലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് എന്ന് പറയുന്നു. അത് തെസലോനിക്കയിലെ പ്രാദേശിക സഭയായിരുന്നു. പൗലോസ് പ്രാദേശിക സഭകളിൽ വിശ്വസിച്ചിരുന്നു. സഭ എന്നും ഈ പറഞ്ഞതുപോലെ ആയിരിക്കണമെന്നായിരുന്നു ക്രിസ്തുവിന്റെ മനസ്സിൽ. എന്നാൽ രാഷ്ട്രങ്ങളെയും ലോകത്തെ മുഴുവനെയും കീഴടക്കി ഭരിക്കുവാനുള്ള മനുഷ്യന്റെ അത്യാഗ്രഹം സഭയിലും കയറിക്കൂടി. സഭയെ ഒരു സാമ്രാജ്യമാക്കി അതിന്റെ ചക്രവർത്തിമാരായി വാഴുവാനാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇല്ലേ, ബാബേൽ ഗോപുരത്തെങ്കിൽ ആരംഭിച്ച ആ പേരുണ്ടാക്കൽ ഇന്നും സഭകളിൽ തുടരുന്നു. ഫലമോ ക്രിസ്തു തൻ്റെ സഭയെക്കുറിച്ച് ഉദ്ദേശിച്ചതിൽ നിന്നും നാം വളരെയേറെ വ്യതിചലിച്ചു പോയിരിക്കുന്നു. തെസലോനിക്കയിലെ സഭ, ഗലാത്തിയിലെ സഭ, കൊലോസിയിലെ സഭ, അങ്ങനെ ആയിരുന്ന സഭകൾ ഇന്ന് ഏതെല്ലാം പേരുകളിലാണ് ഇല്ലേ? തെസലോനിക്കയിലെ ആ സഭ പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള സഭയായിരുന്നു. പൗലോസ് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പേര് ഇവിടെ ഉപയോഗിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് തെസലോനിക്കയിലെ വിശ്വാസികളിൽ അധിവസിക്കുന്നുണ്ടായിരുന്നു എന്ന കാരണത്താലാകും. അവരിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ജീവിതം അവരിലൂടെ വെളിപ്പെടുത്തി എന്ന് നാം കാണുന്നു. ദൈവത്തിന്റെ ഉന്നതമായ വിളിക്ക് യോഗ്യമായി നടക്കുവാൻ അവരെ ശക്തരാക്കുകയും ചെയ്തു. അവരുടെ സ്ഥാനം പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമായിരുന്നു. ഇതിന്റെ അർത്ഥം പൗലോസ് ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നത്രേ. കർത്താവായ യേശു ക്രിസ്തു പുത്രനായ ദൈവമാകുന്നു എന്ന് പൗലോസിന്റെ മനസ്സിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെ ഉള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, എന്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും സാധ്യമല്ല, അവയെ എനിക്ക് തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ, എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഈ ആദ്യത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ രണ്ട് കരങ്ങൾ നാം കാണുന്നു. അത് കർത്താവായ യേശുവിനും പിതാവായ ദൈവത്തിനും ഉള്ളതാണ്. ഇപ്പോൾ സഭയുടെ സ്ഥാനം അവിടെയാകുന്നു. തെസലോനിക്ക സഭ അവിടെ ആയിരുന്നു. സുഹൃത്തെ, താങ്കളുടെ സഭ ആ സ്ഥാനത്താകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അല്ലെങ്കിൽ ആകെ കുഴപ്പമാണ്, മറക്കരുത്. പ്രധാന കാര്യം താങ്കളുടെ സഭയുടെ പേരല്ല, പ്രധാനപ്പെട്ട കാര്യം താങ്കളും മറ്റ് സത്യവിശ്വാസികളും ക്രിസ്തുവിലാകുന്നു എന്നുള്ളതത്രേ. അതാണ് പ്രാദേശിക സഭ വളരെ പ്രധാനപ്പെട്ടതാക്കുന്നത്. ഓരോ യഥാർത്ഥ വിശ്വാസിയിലും പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു. അവിടുത്തെ ശക്തിയാൽ അവർക്ക് ക്രിസ്തുവിനെ തങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത്, അയൽപക്കത്ത്, സമൂഹത്തിൽ, പട്ടണത്തിൽ, സംസ്ഥാനത്ത്, രാജ്യത്ത്, ലോകമൊട്ടാകെ ദൈവിക ജീവൻ പ്രകടമാക്കാവുന്നതാണ്. അതത്രേ പൗലോസ് തന്റെ മുഖവരിയിൽ തെസലോനിക്കയിലെ വിശ്വാസികളോട് പറയുന്നത്. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിലെ അതിപ്രധാന വാക്കുകളിൽ രണ്ടാണ് കൃപയും സമാധാനവും എന്നുള്ളത്. കൃപ ആദ്യം വരുന്നു. താങ്കൾ ദൈവകൃപ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എഫെസ്യരിലെ 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നഷ്ടപ്പെട്ട ഒരു പാപിയായി യാതൊന്നും കൊണ്ടുവരാതെ താങ്കൾ ദൈവസന്നിധിയിലേക്ക് വന്ന് അവനിൽ നിന്നും സകലവും പ്രാപിക്കുന്ന ആ അവസ്ഥ, അപ്പോഴാണ് താങ്കൾ ദൈവകൃപ അനുഭവിക്കുന്നത്. അവിടുന്ന് താങ്കൾക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനം നിത്യജീവനാണ്. ഒരു ദാനത്തിനായി നമുക്ക് ആർക്കും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. അഥവാ അങ്ങനെ അധ്വാനിച്ചു കിട്ടിയതാകുന്നു എങ്കിൽ അതൊരിക്കലും ദാനം ആയിരിക്കില്ല, താങ്കൾ പരിശ്രമം കൊണ്ട് സമ്പാദിച്ചതാകും, അതൊരു കൂലിയാകും. താങ്കൾ ഒരു നല്ല കുഞ്ഞായതിനാൽ താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് ദൈവം താങ്കളുടെ പുറത്ത് തടവുന്നില്ല. നഷ്ടപ്പെട്ട, നാശത്തിലേക്ക് മാത്രം പോകുന്ന ഒരു പാപിയാകുന്ന താങ്കൾക്ക്, താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതിനാൽ ദൈവം നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നതാണ് രക്ഷ. അതത്ര കൃപ. ദൈവകൃപ പ്രാപിക്കുകയാണ് ഏതൊരു മനുഷ്യനും ആദ്യം ചെയ്യേണ്ടത്. ഇനിയും സമാധാനം. താങ്കൾ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ കൃപയെക്കുറിച്ച് താങ്കൾക്ക് മനസ്സിലാകും. സംഘർഷപൂരിതമായ, അസ്വസ്ഥമായ ഈ ലോകത്തിലെ രാത്രികളിൽ താങ്കൾക്ക് വിശ്രമിക്കുവാൻ സഹായകമായ ഏറ്റവും മൃദുലമായ തലയിണയാണ് സമാധാനം. താങ്കളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് താങ്കൾ അറിയുമ്പോൾ അനുഭവിക്കുവാൻ സാധിക്കുന്ന സമാധാനമാണിത്. ഈ പറയുന്ന സമാധാനം ഏതെങ്കിലും വിധത്തിലുള്ള മനഃശാസ്ത്ര ചികിത്സയിലൂടെ ലഭിക്കുന്നതല്ല. പിന്നെയോ, അലൗകികമായ ഒരു ഉറവിടമാകുന്നു അതിനുള്ളത്. അതെ, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും ഇത് പ്രകൃത്യാതീതമാകുന്നു, അലൗകികമാകുന്നു, സകല ബുദ്ധിയെയും കവിയുന്നതാണ്. ലോകത്തിൽ യാതൊരു മനുഷ്യനും വിശദീകരിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള സമാധാനം. പ്രിയ സുഹൃത്തെ, ഇതുവരെ ആ സമാധാനം അനുഭവിക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ താങ്കൾക്കത് പ്രാപിക്കാവുന്നതാണ്. താങ്കളെ അതിൽ നിന്നും മാറ്റി നിർത്തുവാൻ സാധിക്കില്ല. കാരണം അത് ദൈവത്തിൻ്റെ ദാനമാണ്, ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്ന പാപികൾക്കുള്ള ദൈവത്തിൻ്റെ സമ്മാനം. എത്ര മനോഹരമാണല്ലേ! കൃപ എന്നത് രക്ഷയുടെ ഉറവിടമാകുന്നു, എന്നാൽ സമാധാനം എന്നത് രക്ഷയുടെ സ്വഭാവമാകുന്നു. ലോകത്തിൽ നാം ഇന്ന് കേൾക്കുന്ന സമാധാനം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിലല്ല. ദൈവവചനത്തിൽ സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൂർണ്ണത, തികഞ്ഞവസ്ഥ. ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ ഭൗതികമായും ആത്മീയമായും മാനസികമായും എങ്ങനെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത് ആയിത്തീരുന്ന മഹൽ പദവിയാകുന്നു. കൃപയാൽ ദൈവപൈതൽ ആയിത്തീർന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കൂ, സമാധാനം പ്രാപിക്കുവാൻ സാധിക്കൂ. ലോകം തരുന്നു എന്ന് പറയുന്ന സമാധാനം താൽക്കാലികമായ ഒരു സന്തോഷം മാത്രമാണ്. എന്നാൽ ഇവിടെ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത്, പൗലോസ് വിശദീകരിക്കുന്നത്, ലോകം തരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഉന്നതമായ ഒരു സമാധാനമാണ്. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാംപ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്നു. ഇവിടെ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. അടുത്ത വാക്യത്തിൽ പൗലോസ് സഹിഷ്ണുതയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പറയുന്നു. അങ്ങനെ മൂന്നും നാലും വാക്യങ്ങളിൽ ആ ചെറിയ ത്രിത്വം പൗലോസ് ഉപയോഗിക്കുന്നത് നാം കാണുന്നു. വിശ്വാസം, സ്നേഹം, സഹിഷ്ണുത, ഈ മൂന്ന് വാക്കുകൾ വേർപെട്ട് നിൽക്കുന്നവയാണ്. നാം അവയെ പ്രാവർത്തിക ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അവ നമ്മോടൊപ്പം നടക്കുവാൻ നാം ചെയ്യേണ്ടത് ചെയ്യണം. 1 തെസ്സലോനിക്കർ 1:3 പൗലോസ് സൂചിപ്പിച്ച വിശ്വാസത്തിന്റെ വേലയാണ് വീണ്ടും ഇവിടെ കാണുന്നത്. രക്ഷിക്കുന്ന വിശ്വാസം വേല ചെയ്യുന്നതാണ്. രക്ഷിക്കുന്ന വിശ്വാസം ഹൃദയത്തിൽ ദൈവമക്കളോടുള്ള ഒരു സ്നേഹം ഉണ്ടാക്കുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു ദൈവവൈതലാകുന്നു എങ്കിൽ താങ്കൾ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നെ സ്നേഹിച്ചേ മതിയാകൂ, ഞാനും താങ്കളെ സ്നേഹിച്ചേ ഒക്കൂ. ഇതൊരു മനോഹരമായ ക്രമീകരണമാകുന്നു. ആരിലെയെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവരെ സ്നേഹിക്കുന്നത് മാനുഷികമാണ്. എന്നാൽ ഒരാളിൽ സ്നേഹിക്കുവാൻ കഴിയുന്ന യാതൊന്നും പുറമെ കണ്ടില്ലെങ്കിൽ പോലും ആ വ്യക്തി ഒരു ദൈവവൈതലാകുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ സ്നേഹിക്കുവാൻ തീരുമാനിക്കുന്നത് ദൈവികമാണ്. ദൈവസ്നേഹം ഉള്ളിൽ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കൂ. ഇവിടെ പറയുന്ന സ്നേഹത്തോടും വിശ്വാസത്തോടും ചേർത്ത് പൗലോസ് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ പദം അടുത്ത വാക്യത്തിൽ നാം കാണുന്നു. അത് സഹിഷ്ണുത എന്നതാണ്. ഈ സഹിഷ്ണുത ബസ് കാത്തു നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവമല്ല കേട്ടോ. ക്യൂവിൽ നിൽക്കുമ്പോൾ മുൻപിൽ ചെന്ന് സാധനം വാങ്ങാൻ ധൃതി പിടിക്കാതിരിക്കുന്നതുമല്ല. നാം പലപ്പോഴും ഈ വിധത്തിലുള്ള വലിയ ആശയങ്ങളെ ചുരുക്കി കളയാറുണ്ട്, ഇടുക്കി കളയാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നറിഞ്ഞ് ദൈവത്തിനായി ജീവിക്കുവാനും താങ്കളുടെ വഴിയിൽ അവൻ എന്ത് അയച്ചാലും അത് അംഗീകരിക്കുവാനുമുള്ള മനസ്സ് എന്ന സഹിഷ്ണുതയാണ്. എങ്ങനെയുണ്ട്? ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദിവസം വരും എന്ന ലക്ഷ്യമുള്ള ഒരു സഹിഷ്ണുതയാകുന്നു ഈ പറഞ്ഞത്. താങ്കളുടെ ജീവിതത്തിൽ വരുന്ന പരിവരുത്ത ഏതൊരവസ്ഥയെയും അതിജീവിക്കുവാൻ ഇത് താങ്കളെ ശക്തീകരിക്കുന്നു. നമ്മൾ പലരും ഇന്ന് കുണ്ടും കുഴിയുമുള്ള തകർന്നു കിടക്കുന്ന റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇനി എത്ര ദൂരം ഇങ്ങനെ എന്ന് ചിന്തിച്ച് പലരും പതറി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ അധികം ദൂരം പോകേണ്ടതില്ല സുഹൃത്തെ. ഒരിക്കൽ ഞാനും ചില സ്നേഹിതരും കൂടി നമ്മുടെ മലമ്പ്രദേശമായ ഒരു സ്ഥലത്ത് മുണ്ടക്കയത്ത് ഒരു മീറ്റിങ്ങിന് ജീപ്പിൽ യാത്ര തിരിച്ചു. എരുമേലി ചെന്നപ്പോൾ ആരോ ഒരു എളുപ്പ വഴി പറഞ്ഞു തന്നു, അങ്ങോട്ട് വിട്ടു. കുറെ ചെന്നപ്പോഴല്ലേ അതിന് റോഡ് എന്ന് പേര് പറയുവാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായത്. ഒരു കല്ലിൽ നിന്നും വേറൊരു കല്ലിലേക്ക് തെറിച്ച് തെറിച്ച് ജീപ്പ് പോകുന്നു. ഒരു 15 മിനിറ്റത്തെ യാത്ര കഴിഞ്ഞപ്പോൾ ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്തതുപോലെ ക്ഷീണം തോന്നി. ആ വഴി പോയല്ലോ എന്ന് തോന്നി. ഒടുവിൽ ഒരാളോട് ചോദിച്ചു, ഇനിയും എന്ത് ദൂരമുണ്ടെന്ന്. അയാൾ പറഞ്ഞു, നല്ല വഴിയിലേക്ക് കൂടിയാൽ 1 കിലോമീറ്റർ കാണുമെന്ന്. അത് കേട്ടപ്പോൾ മുതൽ വഴി നല്ലതായി വരുന്നത് പോലെ ഒരു തോന്നൽ. താറിട്ട നിരപ്പായ വഴിയിലെത്തുവാൻ അധികം ദൂരമില്ലല്ലോ എന്ന ചിന്ത. കുണ്ടും കുഴിയുമുള്ള വഴിയെ തന്നെ നല്ലതുപോലെ തോന്നിച്ചു ഈ കഷ്ടം ഇപ്പോൾ തീരുമല്ലോ എന്ന പ്രതീക്ഷ. നമ്മൾ അനേകരും തകർന്ന റോഡിലൂടെ മുൻപോട്ട് നീങ്ങുന്നവരാണ്. പാത പരിപരുത്തതാണ്. കഷ്ടം സഹിക്കുവാൻ നാം വിളിക്കപ്പെട്ടുമിരിക്കുന്നു. എന്നാൽ ഭാവിയെക്കുറിച്ച് താങ്കൾക്കൊരു നല്ല വീക്ഷണം ഉണ്ടെങ്കിൽ അത് താങ്കൾക്ക് പ്രത്യാശയുടെ സ്ഥിരത നൽകും എന്ന് ഓർത്തോണം. മനസ്സിലായല്ലോ? വരുവാൻ പോകുന്ന മിനുസമുള്ള നേരെയുള്ള പാത താങ്കൾ ചിന്തിക്കുന്നതിനേക്കാൾ അടുത്തായിരിക്കും അത്. കഷ്ടം സഹിച്ച് സഹിച്ച് താങ്കൾ മടുത്തിരിക്കും. സകലരെയും വെറുക്കുന്നുണ്ടാകും. ഇങ്ങനെ എത്ര നാൾ എന്ന് ചോദിക്കുന്നുണ്ടാകും. എന്നാൽ സുഹൃത്തെ, നല്ല റോഡിലേക്ക് അവൻ താങ്കളെ കൊണ്ടുചെന്നാക്കും. അതെ, അത് താങ്കൾ ചിന്തിക്കുന്നതിനേക്കാൾ അടുത്താണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് താങ്കളെ നടത്തുവാൻ ദൈവം മതിയായവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പരുവരുത്ത റോഡിലൂടെ പോയി മടുത്ത് ഇനിയും ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് കഴിയുകയാണോ എങ്കിൽ ഇതാ പ്രത്യാശയുടെ ദൂത്, അവിടുന്ന് താങ്കളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. മിനുസമുള്ള അതിമനോഹരമായ പ്രതലത്തിലേക്ക് താങ്കളെ അവൻ കൊണ്ടുചെന്നാക്കുന്ന ഒരു ദിവസം ആസന്നമായിരിക്കുന്നു. അതിനായി താങ്കൾ ദൈവകരങ്ങളിലേക്ക് താങ്കളുടെ കരത്തിൽ